God, and we are very happy to be together in His presence this evening.
Last
night I said our goodbyes and thank yous to the all three assemblies that were at the Bible study.
ഇന്നലെ രാത്രി ബൈബിൾ സ്റ്റഡിയോട് ബന്ധത്തിൽ കൂടി വന്നിരുന്ന മൂന്ന് സ്ഥലം സഭയുടെ അംഗങ്ങളോടും ഞങ്ങളുടെ നന്ദിവാചകവും ഞങ്ങളുടെ ഫെയർവെല്ലും പറയുകയുണ്ടായി.
But you have to suffer one more evening.
എന്നാൽ നിങ്ങൾ വീണ്ടും ഒരു വൈകുന്നേരം കൂടെ എന്നെ 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 വഹിക്കേണ്ടതായിട്ടുണ്ട്.
And the one who has to suffer the worst is my friend Jason. And for that I would like to give him one of our books from Emmaus as a thank you for all his work that he's done over the last 3 weeks. That's for you.
Thanks a lot.
What if Jesus said what he meant?
It's a great privilege.
It's a privilege to have you translating. And this is a good book. You can get it online if you want to get it. What if Jesus said what he meant? What would our lives look like if that were true? And it is true.
ഇത് ഓൺലൈനിൽ ലഭിക്കുന്നതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉരുവിട്ട വാചകങ്ങളൊക്കെ അത് അർത്ഥാൽ തന്നെ ആണ് നാം സ്വീകരിക്കുക എങ്കിൽ അത് എന്തായിരിക്കും എന്നുള്ളതാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് ആ പുസ്തകം.
Now as this is my last, definitely is my last time to be with you.
ഇതു വാസ്തവമായിട്ട് തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന എൻ്റെ അവസാനത്തെ നാഴികയാണ്.
I would like to look at the last page of the Bible.
അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിന്റെ അവസാനത്തെ ഏടിലേക്ക് ശ്രദ്ധകളെ തിരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്.
It's called the epilogue of the book of Revelation.
അത് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെ ആപ്തവാചകം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അവസാനത്തെ അധ്യായം.
It's not the main part of the prophecy of Revelation and we often don't read it.
വെളിപ്പാട് പുസ്തകത്തിന്റെ സുപ്രധാനമായിട്ടുള്ള പ്രവചന ഭാഗമല്ല ഇത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നാം ഈ ഭാഗം ശ്രദ്ധിച്ച് വായിക്കാറില്ല.
And so I like to read things we don't usually read.
അതുകൊണ്ട് നാം സാധാരണഗതിയിൽ വായിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ വായിപ്പാനാണ് എനിക്ക് താല്പര്യം. ആ രീതിയിൽ ഇന്ന് 22-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധകളെ തിരിക്കുന്നു.
Being the very final words that the Holy Spirit ever inspired to be put into the Bible, maybe there's some important things for us to see.
ഒരുപക്ഷേ പരിശുദ്ധാത്മാവിനാൽ ഏറ്റവും അന്ത്യമായി അവസാനം ആയി പരിശുദ്ധാത്മാ നിശ്വാസ്യം ആയി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായതുകൊണ്ട് ഇതിൽ ചില സുപ്രധാനമായിട്ടുള്ള വാചകങ്ങൾ കാണും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്.
There's three testimonies or three series of testimonies in this last epilogue.
ഈ അവസാനത്തെ ഈ പുസ്തകത്തിൽ സാക്ഷികൾ എന്ന നിലയിൽ സാക്ഷികളുടെ മൂന്ന് പരമ്പരയുടെ മൂന്ന് സാക്ഷ്യങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും.
There's the testimony of the angel and then Jesus responds.
അവിടെ ദൂതന്മാരുടെ സാക്ഷ്യം അതിന് പ്രതിയുത്തരമായി കർത്താവ് പറയുന്ന വാചകങ്ങൾ കാണാവുന്നതാണ്.
Then there's the testimony of John who received the revelation.
വെളിപ്പാട് സ്വീകരിച്ചതായിട്ടുള്ള അപ്പോസ്തലനായ യോഹന്നാന്റെ സാക്ഷ്യം അവിടെ കാണുവാൻ സാധിക്കും.
And then there's the testimony of Jesus and John responds.
തുടർന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷീകരിക്കുന്നതും അതിന് പ്രതിയുത്തരമായി യോഹന്നാൻ മറുപടി പറയുന്നതും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
Verses 6 and 7 is the first testimony.
6ഉം 7ഉം വാക്യത്തിലാണ് നമുക്ക് ആദ്യമായിട്ടുള്ള സാക്ഷ്യവാചകങ്ങൾ വായിക്കാൻ സാധിക്കുന്നത്.
And he said to me,
പിന്നെ അവൻ എന്നോട്,
who's talking?
ഇതാരാണ് സംസാരിക്കുന്നത്?
Who gave the book of Revelation to John?
വെളിപ്പാടിന്റെ പുസ്തകം യോഹന്നാന് കൈവശം പകർന്നു കൊടുത്ത ആരാണ്?
You learned that back in chapter 1.
അത് ഒന്നാം അധ്യായത്തിൽ നാം പഠിച്ചതാണ്.
It's an angel.
അത് ഒരു ദൂതനാണ് യോഹന്നാന് കൈമാറിയത്.
An angel takes John around to the many different places and shows him the many different visions.
വിവിധ സ്ഥലങ്ങളിൽ ദൂതൻ യോഹന്നാനെ കൊണ്ടുപോയി വിവിധ തരത്തിലുള്ള ആ ദർശനങ്ങൾ തനിക്ക് നൽകിയുണ്ടായി.
And the angel still talking here at the end.
അപ്പോൾ ഇവിടെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ ദൂതൻ തന്നെയാണ് സംസാരിക്കുന്നത്.
Look at his testimony.
തന്റെ സാക്ഷ്യം നാം ചെവിക്കൊള്ളുക.
These words are faithful and true, and the Lord, the God of the spirits of the prophets, sent his angel to show to his bondservants the things which must shortly take place.
ഈ വചനം വിശ്വാസയോഗ്യവും അസത്യവും ആകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ തന്റെ ദൂതനെ അയച്ചു.
I believe the Lord gave us this testimony right at the end because so many people have trouble with the book of Revelation.
ഈ ഒരു സാക്ഷ്യം ഈ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനമായി തന്നതിന്റെ പിൻപിൽ ഉള്ള കാരണം എന്നുള്ളത് അനേകർ ഈ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ വായിച്ച് ആശയക്കുഴപ്പത്തിൽ ആകുന്നത് നിമിത്തം ആയിരിക്കും എന്ന് കരുതിയാണ്.
There are people who doubt what its message means.
ഈ വെളിപ്പാടിന്റെ സന്ദേശം എന്താണ് എന്ന് സംശയത്തോട് കൂടി നോക്കുന്ന ആ വ്യക്തികളുണ്ട്.
There are others that argue over whether it's allegorical or whether it's literal and what are all those visions mean.
ചിലർ ഇത് അർത്ഥാൽ എടുക്കണമോ അല്ല ഇത് കാവ്യാത്മകമായ അല്ലെങ്കിൽ പ്രതീകാത്മകമായ രീതിയിൽ എടുക്കണമോ എന്ന് സംവാദത്തിൽ ഏർപ്പെടുന്നവരുമുണ്ട്.
And so right at the end the angel says to John, these words are faithful and true.
അതുകൊണ്ട് അവസാനമായിട്ട് ദൂതൻ സാക്ഷീകരിക്കുന്നത് ഈ വചനം വാക്കുകൾ പ്രവചനം വിശ്വാസിയ യോഗ്യമാണ്.
He doesn't say they're easy to understand.
അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്ന് തന്നെ ഒരിക്കലും പറയുന്നില്ല.
He doesn't say that the commentators will have a hard time in the future trying to get the meaning.
ഈ ഭാഗങ്ങളെ വിവരിക്കുന്നതായിട്ടുള്ള കമന്ററി എഴുതുന്ന വ്യക്തികൾക്ക് അത് സുഗമമാവും ഭാവിയിൽ എന്ന് താൻ അവിടെ പറയുന്നില്ല.
But they are faithful and true and therefore they're important for us to know.
എന്നാൽ താൻ പറയുന്നത് ഇത് വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു അതുകൊണ്ട് നാം അത് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്.
And then he goes on to say that the Lord, the God of the spirits of the prophets, sent his angel, in other words, the one who's speaking, to show his bond servant the things which are to take place shortly.
പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത് ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു.
The angel says, I was sent.
ദൂതൻ പറയുന്നത് ഞാൻ അയക്കപ്പെട്ടതാണ്.
I was sent by God.
ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്.
I was sent by God who has prophets.
ഈ പ്രവാചകന്മാരെ നിയമിച്ചതായിട്ടുള്ള ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്.
And I was sent to his bond servants.
തന്റെ ദാസന്മാർക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ എന്നെ അയച്ചിരിക്കുകയാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അയച്ചിരിക്കുകയാണ്.
And he was talking to John, so that would include you, John.
അവിടെ യോഹന്നാൻ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് യോഹന്നായ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വാചകൾ ദൂതൻ പറയുന്നത്.
And I was sent to show what was going to happen shortly.
വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കാണിപ്പാനായിട്ടാണ് ദൂതൻ വന്നിരിക്കുന്നത്.
Has it happened yet?
ഈ കാര്യങ്ങളൊക്കെയും നടന്നു കഴിഞ്ഞുവോ നിവർത്തിക്കപ്പെട്ടുവോ?
Oh yes, chapter 1 has happened.
ഒന്നാം അധ്യായം വെളിപ്പാടിന്റെ നിവൃത്തിയായിരിക്കുകയാണ്.
Jesus is exalted.
നമ്മുടെ കർത്താവ് അവിടെ ഉയർത്തപ്പെട്ടവനായി മാറ്റപ്പെട്ടിരിക്കുകയാണ്.
Chapter 2 and 3 are in process.
രണ്ടും മൂന്നും അധ്യായങ്ങൾ അത് നിവൃത്തി ഭാവത്തിൽ അതിന്റെ പ്രക്രിയയിൽ ആയിരിക്കുകയാണ്.
And so those things did happen shortly.
അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയും അടുത്ത ആ കാലങ്ങളിൽ തന്നെ നിറവേറുവാൻ പോവുകയാണ്.
Chapter 2 and 3 is the church age.
രണ്ടും മൂന്നും അധ്യായങ്ങൾ സഭാ യുഗത്തെ കുറിക്കുന്നതാണ്.
And we are still in the church age.
നാം ഇപ്പോഴും ആ സഭാ യുഗത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്.
And there are 7 kinds of churches depicted.
അവിടെ 7 വിധത്തിൽ ഉള്ള സഭകളെ അവിടെ ചിത്രീകരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
7 general kinds of ways that churches tend to relate to God.
ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടുള്ള പൊതുവേ ഉള്ള 7 ചിത്രങ്ങളാണ് സഭകളെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്.
And he shows their strengths and he shows their weaknesses.
അവരുടെ ശക്തി കേന്ദ്രങ്ങളും അവരുടെ ബലഹീനതകളും അവിടെ വരച്ചു കാണിക്കുകയാണ്.
And so we do good because it's faithful and true to study the words of those kinds of churches.
അതുകൊണ്ട് അപ്രകാരം ആയിട്ടുള്ള സഭകളെ നാം പഠിക്കുന്നത് നിമിത്തം നാം അത് സത്യവും ഭാഗ്യവും ഏറിയ ഒരു കാര്യമാണ് വിശ്വാസയോഗ്യമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കേണ്ടത്.
So the Doha Brethren Assembly imitates the good and tries not to imitate the bad in those assemblies.
അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് ദോഹ ബ്രദർ അസംബ്ലി ആ 7 സഭകളുടെ നല്ല വശങ്ങളൊക്കെയും പിന്നെ അനുഗമിക്കുകയും മോശവശങ്ങളൊക്കെയും വിസ്മരിക്കുകയും വിട്ടുകളയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
What's the next thing that will happen shortly?
തുടർന്ന് അടുത്ത ഭാവിയിൽ നടക്കുവാനുള്ളതായിട്ടുള്ളത് എന്താണ്?
Chapters 4 and 5.
നാലും അഞ്ചും അധ്യായങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നടക്കാൻ ഇരിക്കുന്നത്.
Now they have not happened yet.
അവ ഇതുവരെയും നിറവേറ്റപ്പെട്ടിട്ടില്ല.
So that is pure prophecy by the time you get to chapter 4 in Revelation.
നാലും നാലാം അധ്യായത്തിലേക്ക് നാം എത്തിപ്പെടുമ്പോൾ അത് ഭാവികാല പ്രവചനത്തെക്കുറിച്ച് ഉള്ളതാണ്. അത് നിവർത്തിക്കപ്പെട്ടിട്ടില്ല.
And I love verse 7 here.
ഇവിടുത്തെ ഏഴാം വാക്യം എനിക്ക് ഇഷ്ടമാണ്. 22-ന്റെ ഏഴാം വാക്യം.
Jesus is so excited about chapters 4 and 5 that he kind of just interrupts the conversation and tells what's going to happen.
ഇവിടെ
no Jesus interrupt.
ഇവിടെ ഏഴാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 4 5 അധ്യായങ്ങളിൽ നടക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഉത്സാഹിതനാകുക നിമിത്തം ഇടയ്ക്ക് കയറി ആ സംഭാഷണത്തിൽ ഇടപെട്ടുകൊണ്ട് പറയുന്ന വാചകമാണ് ഏഴാം വാക്യം.
Remember, in the beginning it says that John was in the spirit on the Lord's day.
നാം ആദ്യത്തിൽ വായിച്ചത് യോഹന്നാൻ ആത്മ പരിവേഷനായിരുന്നു.
So Where he was or where the vision was happening, we don't really know.
അതുകൊണ്ട് താൻ എവിടെ സ്ഥിതി ചെയ്തിരുന്നു, ആ വെളിപ്പാട് ലഭിക്കുമ്പോൾ എവിടെ ആയിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
But all through the book of Revelation there is John receiving the revelation.
എന്നാൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഉടനീളം യോഹന്നാൻ ആണ് വെളിപ്പാട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്.
And the angel of God is there and he's dictating the revelation.
മാത്രമല്ല തന്റെ കൂടെ ദൂതൻ ഉണ്ട്, വെളിപ്പാടിന്റെ ആ വാചകങ്ങളൊക്കെ തനിക്ക് പകർന്നു കൊടുക്കുകയാണ്.
And from time to time the word of God himself interrupts and gives his version personally.
മാത്രമല്ല ഇടയ്ക്കൊക്കെ വചനമായിരിക്കുന്ന നമ്മുടെ കർത്താവ് തന്നെ ആ സംഭാഷണത്തിൽ ഇടയ്ക്ക് കയറി വരികയും തന്റേതായിട്ടുള്ള വാചകങ്ങൾ അവിടെ പറയുവാനും ഇടയായിത്തീരുന്നുണ്ട്.
So right at the end here Jesus suddenly breaks in and says, and behold, I am coming quickly.
അപ്പോൾ ഇവിടെ ഏഴാം വാക്യത്തിൽ പൊടുന്നനെ കർത്താവ് ആ സംഭാഷണത്തിന്റെ ഇടയിൽ വന്നുകൊണ്ട് പറയുകയാണ്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു.
I can't wait till chapter 4 and 5.
നാലും അഞ്ചും അധ്യായങ്ങൾ നിവൃത്തിയാവുന്നവരെ എനിക്ക് കാത്തിരിപ്പാൻ സാധിക്കുന്നില്ല.
My bride, my church is going to be in heaven with me.
എന്റെ മണവാട്ടിയായ സഭ എന്റെ കൂടെ സ്വർഗത്തിൽ ആയിരിക്കേണ്ടത് ആവശ്യമാണ്.
The four living creatures, the 24 elders around the throne with the myriads of angels.
നാല് ജീവികളും 24 മൂപ്പരും ആ സിംഹാസനങ്ങളുടെ ചുറ്റും വലംവെച്ചിരിക്കുന്നതായിട്ടുള്ള ആ കൂട്ടങ്ങളും അവയൊക്കെയും ഒന്ന് ചേർന്ന് സഭയോട് കൂടെ ആയിരിക്കേണ്ടതാണ്.
In the church of Jesus Christ is going to be singing my praises.
ee krathavaya yesu christinte sabha tande keerthanangal paaduvan poguna samayam aduthirikkana.
The British will be over there singing very quietly.
avade english kare valare shanthathiyodu kude valare shabdam onnu undakkada padukku paadunnavare aayirikkum.
But the malayalis will be over there with their drums and they'll be praising me with all their hearts.
ennal malayaligalayavar swargathil chellumbol avare chendeyum anganathe melangalokke vaayichukondu valare adishaktiyodu kude paadunnavare aayirikkam.
But I forget there's many Tamils here too. The Tamils are going to be praising in Tamil.
എന്നാൽ നമ്മുടെ ഈ കൂടിവരവിൽ തമിഴ് നാട്ടിലുള്ള സഹോദരങ്ങളും ഉണ്ട്, അത് ഞാൻ വിസ്മരിക്കുന്നില്ല.
Well, I don't know what language they're going to be praising in. That's for heaven to tell us.
സ്വർഗ്ഗത്തിലെ ഏത് ഭാഷയിലായിരിക്കും നാം ആരാധിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അത് നാം അവിടെ ചെല്ലുമ്പോൾ അറിവാകും.
And so based on that, Jesus continues and says one more thing.
തുടർമാനമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം കൂടി പറയുന്നത്,
He gives us one more beatitude.
അവിടെ വേറെ ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു വാഗ്ദത്തം കൂടി നൽകി തരികയാണ്.
He started his ministry with beatitude.
തന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് ആ ഗിരി പ്രഭാഷണത്തിൽ അനുഗ്രഹങ്ങളുടെ വാചകങ്ങൾ കൂടെയാണ് താൻ തുടങ്ങുന്നത്.
And so he gives us another one.
ഇവിടെ ഇതാ മറ്റൊരു അനുഗ്രഹം കൂടെ താൻ അവിടെ രേഖപ്പെടുത്തി നൽകുകയാണ്.
Blessed is he who heeds or keeps the word of the prophecy of this book.
ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു.
It's a blessing to have the revelation.
ഈ വെളിപ്പാട് നമ്മുടെ കൈവശം ആയിരിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്.
It's a blessing if you know it.
അത് അറിയുമെങ്കിൽ അത് അനുഗ്രഹമാണ്.
It's a blessing if it brings you the hope that it predicts.
മാത്രമല്ല ഇത് പ്രവചന രൂപേണ നൽകി തരുന്നതായിട്ടുള്ള പ്രത്യാശ നമുക്ക് ഉണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്.
And you receive a special blessing if you keep it.
മാത്രമല്ല ഒരു വിശിഷ്ടമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കും ഈ വചനങ്ങൾ നാം പാലിക്കും എങ്കിൽ.
That's the first testimony.
അതാണ് ആദ്യത്തെ സാക്ഷ്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്.
Now John responds with his testimony.
തുടർന്ന് അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ സാക്ഷ്യം അവിടെ ഉരുവിട്ടുകൊണ്ട് പ്രതിയുത്തരം നൽകുകയാണ്.
He says in verse 8, and I, John.
ഇവിടെ എട്ടാം വാക്യത്തിൽ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന് ഞാൻ തന്നെ.
That's right. I am the one that saw all these things.
ഇവിടെ യോഹന്നാൻ പറയുന്നത് ഞാൻ തന്നെയാണ്, യോഹന്നാനായ ഞാൻ തന്നെയാണ് ഇതെല്ലാം കണ്ടതും കേട്ടതും.
And when I heard and saw, I fell down to worship at the feet of the angel who showed me these things.
കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു, നമസ്കരിച്ചു.
He's repeating here what happened right at the beginning,
remember? ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ പിന്നെയും യോഹന്നാൻ ആവർത്തിക്കുകയാണ്.
And in verse 9, I remember the angel said, don't worship me.
എന്നാൽ ഇവിടെ ഒമ്പതാം വാക്യത്തിൽ അവിടെ ദൂതൻ പറയുന്നതായിട്ട് ഞാൻ ഓർക്കുന്നത് എന്നെ ആരാധിക്കരുതേ എന്ന് ദൂതൻ തന്നോട് പറയുകയാണ്.
I am a fellow servant.
ഞാൻ നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെ ഒരു ദാസനാണ്.
John, you're a human.
സഹപ്രവർത്തകനാണ്.
John, you're a human servant.
ഇവിടെ യോഹന്നാനെ നീ ഒരു മനുഷ്യ ദാസനാണ്.
I'm an angelic servant.
ഞാൻ ഒരു സ്വർഗീയമായ ഒരു ദാസനാണ്.
But we're fellow servants.
എന്നാൽ നമ്മൾ സഹഭൃത്യന്മാരാണ്.
Don't you love that truth in the book of Hebrews that says that we have servants serving us? Angels serving us?
സേവക ആത്മാക്കൾ ആയ ദൂതന്മാർ ആണ് എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് വളരെ സന്തോഷജനകമായ ഒരു കാര്യം തന്നെയല്ലേ?
And so we join with them to do the service of God.
അതുകൊണ്ട് അവരോട് കൂടെ ചേർന്നാണ് നാം ദൈവവേലയിൽ ഏർപ്പെടുന്നത്.
And so he goes on and he says here and of those who heed the words of this book, they also worship God.
ഈ വചനങ്ങൾ കൈക്കൊള്ളുന്ന ഏവരും അവരും ദൈവത്തെ ആരാധിക്കുന്നു എന്നാണ് താൻ പറയുന്നത്.
So John repeats what the angel says.
അപ്പോൾ യോഹന്നാൻ ദൂതൻ പറഞ്ഞ അതേ വാചകങ്ങൾ യോഹന്നാൻ ഏറ്റു പറയുകയാണ് ഇവിടെ.
I serve.
ഞാൻ ആരാധിക്കുന്നു.
But then he repeats what Jesus says.
തുടർന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്കും താൻ പറയുകയാണ്.
Yes, there's a blessing if you heed the words of this book.
ഈ പുസ്തകത്തിന്റെ പ്രവചനങ്ങൾ നിങ്ങൾ ചെവിക്കൊള്ളും എങ്കിൽ പ്രമാണിക്കും എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്.
So if you've never studied the book of Revelation,
അതുകൊണ്ട് നിങ്ങൾ വെളിപ്പാടിന്റെ പുസ്തകം ഒരിക്കലും പഠിച്ചിട്ടില്ല എങ്കിൽ,
and I know a lot of people are a little bit scared of the book of Revelation,
ചിലരൊക്കെ ഈ പുസ്തകം പഠിക്കുന്നതിനോട് ബന്ധത്തിൽ ഒരു തരം ഭീതി ഉളവാക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
And if you don't have the security of your salvation here this evening, you have reason to be scared about what's in Revelation.
മാത്രമല്ല വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളോട് ബന്ധത്തിൽ നിങ്ങൾക്ക് രക്ഷാ നിർണയം ഇല്ലെങ്കിൽ അത് ഭീതി ജനകമായ ഒരു കാര്യമാണ് എന്നുള്ളത് വസ്തുതാപരമാണ്.
But if you need a little help learning the book of Revelation,
എന്നാൽ വെളിപ്പാടിന്റെ പുസ്തകം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു സഹായം ആവശ്യമാണെങ്കിൽ,
I think I know where I could offer some help.
എവിടെ നിന്ന് സഹായം ലഭ്യമാണ് എന്ന് ഒരുപക്ഷേ എനിക്ക് അറിയാവുന്നതാണ്.
Does Renji have any in stock? Yes.
വെളിപ്പാട് പുസ്തകത്തിന്റെ എംഒസ് കോഴ്സ് ആണ് സഹോദരൻ ഉദ്ദേശിക്കുന്ന. പ്രിയ രഞ്ജി സഹോദരനെ സമീപിക്കാം.
And if you're not sure about the security of your salvation, he has a nice red book in stock about that too.
നിങ്ങളുടെ രക്ഷയുടെ നിർണയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അത്രമക്കണ്ട് ധൈര്യം പോരാ എങ്കിൽ ഇവിടെ ചുമന്ന ചട്ടയുള്ള ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്.
My father wrote that one.
എന്റെ പിതാവാണ് ആ പുസ്തകം എഴുതുവാനിടയായി തീർന്നത്.
And it has one of the best explanations of the gospel of the doctrine of salvation of all our courses.
സുവിശേഷത്തെ കുറിച്ചും രക്ഷയുടെ ആ ഉപദേശത്തെ കുറിച്ചും ഏറ്റവും സ്പഷ്ടമായിട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമായിട്ട് അത് ഇരിക്കുന്നു.
Verse 10.
പത്താം വാക്യം.
And he said to me, do not seal up the words of the prophecy of this book, for the time is near.
അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്.
We presume it's the angel now responding to John.
നാം ഇവിടെ അനുമാനിക്കുന്നത് ഒരുപക്ഷേ ദൂതൻ ആയിരിക്കാം യോഹന്നാന് പ്രതിയുത്തരം നൽകി കൊടുക്കുന്നത്.
You remember at the beginning in chapter 4, the Lord has to undo the seals of the book.
അവിടെ നാലാം അധ്യായത്തിൽ നാം വായിച്ചപ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണ് മുദ്ര പൊട്ടിക്കുന്നവനായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്.
The angel is saying it's so close that maybe we should leave it unsealed.
അവിടെ ദൂതൻ പറയുന്നത് ഒരുപക്ഷേ ഈ സംഭവിക്കാനുള്ളത് വളരെ അടുത്ത ഭാവിയിലായിരിക്കുന്നതുകൊണ്ട് ആ മുദ്ര പൊട്ടിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ദൂതൻ പറയുന്നത്. മുദ്ര പൊട്ടിക്കാതെ വിടണം എന്നാണ് ദൂതൻ പറയുന്നത്.
We don't know exactly what happened, but apparently Jesus took it and rolled it up and sealed it.
നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂട നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ ചുരുള് ചുരുട്ടുകയും അതിന് മുദ്രയിടുകയും ഇടയായി തീർന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ.
Because it still has not been broken.
എന്തെന്നാൽ
it's going to happen.
അത് ഇതുവരെയും നടന്നിട്ടില്ല. അത് നടക്കുവാൻ പോവുകയാണ്. അത് കർത്താവ് നിർവഹിക്കും.
That's Revelation chapter 4.
അത് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ നമുക്ക് അത് കാണാവുന്നതാണ്.
Now it was still unrolled at this point in Revelation 22.
22ndam adhyayathil velippadil varumbolum aa churulukal adikkapettittilla.
And so we've been given a summary of what's going to happen.
Adagonde adinde oru 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 summary allengil oru oru vivaranam aanu avade namukku nalgi thannirikkunnathu.
Kind of like a preview.
Oru samshiptam allengil oru melnotam enna reethiyil namukku adu nalgi thannirikkiyana.
That's Revelation chapter 6 right through here to the Revelation 21.
അത് ഉൽപ്പത്തി പുസ്തകം വെളിപ്പാട് പുസ്തകം 6 മുതൽ 22 വരെയുള്ള വാചകങ്ങളാണ്.
And so we do have an outline of what's going to happen in the future.
അതുകൊണ്ട് ഭാവിയിൽ നടക്കുവാനായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു രൂപരേഖ നമുക്ക് ലഭ്യമായിരിക്കുന്നു.
Chapter 1, Jesus is ascended and glorified.
ഒന്നാം അധ്യായം അവിടെ കർത്താവ് അവിടെ സ്വർഗ്ഗാരോഹണം ചെയ്യപ്പെടുന്നു. താൻ അവിടെ മഹിമയുള്ളവനായി തീരുകയാണ്. മഹിമപ്പെട്ടവനായി തീരുകയാണ്.
Chapter 2 and 3, the church age.
രണ്ടും മൂന്നും അധ്യായങ്ങൾ അത് സഭായുഗമാണ്.
Chapter 4 and 5, the rapture of the church and the church in the presence of Christ.
നാലും അഞ്ചും അധ്യായങ്ങളിൽ സഭയുടെ ഉൽപ്രാവണം, സഭ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ആ സംഭവങ്ങൾ.
And during that time is the marriage supper of the lamb and the bema seat of Christ.
ആ സമയത്താണ് കുഞ്ഞാടിന്റെ കല്യാണവും ദൈവ നമ്മുടെ കർത്താവിന്റെ ന്യായാസനവും നടക്കുന്ന ആ സമയം.
And chapter 6 through 19 is 7 years of what happens on the earth.
6 മുതൽ 19 വരെ ഉള്ള അധ്യായങ്ങളിൽ താഴെ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ മഹാഉപദ്രവങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്.
And that is called the tribulation.
അത് മഹാഉപദ്രവ പീഡ കാലമാണ്.
The second half of it is called the great tribulation.
അതിന്റെ രണ്ടാം ഭാഗം ആണ് മഹാഉപദ്രവം എന്ന ഉപദ്രവം എന്ന് വിശേഷിപ്പെട്ടിരിക്കുന്നത്.
And God uses those 7 years to punish those that did not believe in him.
തന്നെ വിശ്വസിക്കാത്ത ഏവരെയും അവരുടെ മേൽ ന്യായവിധി നൽകുവാൻ ആണ് ആ 7 വർഷങ്ങൾ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്.
And he also uses those 7 years to wake up his chosen people, the nation of Israel.
മാത്രമല്ല ആ 7 വർഷത്തിൽ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെ അവരുടെ ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുവാനായി ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും.
And then in chapter 19 the Lord returns to this earth.
19-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു.
In great power and glory
വളരെ ശക്തിയോടും മഹിമയോടും കൂടെ മഹത്വത്തോടും കൂടെ താൻ വരികയാണ്.
He sets up his earthly kingdom, chapters 20 and 21.
തന്റെ ഈ ഭൗമികമായിട്ടുള്ള ആ രാജ്യത്വം താൻ അവിടെ സ്ഥാപിതമാക്കുകയാണ്.
And for 1,000 years, using principally his chosen people of Israel, he reigns upon the earth.
ആയിരം വത്സരം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായ ഇസ്രായേലും തന്റെ വീണ്ടെടുക്കപ്പെട്ട സഭയോടും കൂടെ ഇവിടെ താൻ അരുളുകയാണ്.
But we the church come back with him in our resurrected bodies and serve along with him.
നാം സഭയാവുന്ന നാം തന്നോട് കൂടെ തിരിച്ചു വരികയും നാം തന്നോട് കൂടെ അവിടെ വാഴുകയും ചെയ്യും.
How do we do that? They have their normal bodies and we have our resurrected bodies.
അതെങ്ങനെയാണ് സംഭവിക്കുക? ഇവിടെ ഭൂമിയിൽ ഉള്ളവർക്ക് അവരുടെ പ്രകൃതിയാലുള്ള ശരീരമായിരിക്കും, നമുക്ക് ആണെങ്കിൽ പുനരുദ്ധാന ശരീരം ആയിരിക്കുമല്ലോ.
Two answers.
രണ്ട് ഉത്തരങ്ങളാണ് ആ ചോദ്യത്തിനോട് ബന്ധത്തിലുള്ളത്.
One, here we see the angel and John serving together.
ഇവിടെ നാം ഈ കണ്ട അധ്യായത്തിൽ തന്നെ രണ്ട് വ്യക്തികൾ യോഹന്നാനും ആ സ്വർഗത്തിൽ നിന്നുള്ള ആ ദൂതനും ഒന്നിച്ച് ചേർന്ന് സേവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒരേ സമയത്ത്.
And those are two very different kinds of bodies.
അവര് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ശരീരങ്ങൾക്ക് ഉടമകളായിരുന്നു.
So in God's creative providence, they can work together.
അതുകൊണ്ട് ദൈവത്തിന്റെ ആ സൃഷ്ടിയോടുള്ള പദ്ധതിയോടുള്ള ബന്ധത്തിൽ ഇവയ്ക്കൊക്കെയും ഒന്നിച്ച് ചേർന്ന് വേല ചെയ്യുവാൻ സാധ്യമാകും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു.
And number two,
രണ്ടാമത്തെ ഉത്തരം,
for 40 days after Jesus resurrected, had his new body.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ ഉയർത്തെഴുന്നേറ്റതിനെ തുടർന്ന് 40 ദിവസം പുനരുദ്ധാന ശരീരത്തോടു കൂടെ ഭൂമിയിലായിരുന്നു.
He was on earth.
താൻ ഭൂമിയിൽ താനായിരുന്നു.
He walked.
താൻ നടന്നു.
He talked.
താൻ സംഭാഷണത്തിൽ ഏർപ്പെട്ടു.
He preached.
താൻ പ്രസംഗിച്ചു.
He helped the disciples because they weren't very good fishermen, so he gave them a great wonderful catch of fish in John 21.
മാത്രമല്ല യോഹന്നാൻ 21-ല് മുഖവരായ തന്റെ ശിഷ്യന്മാർ അവർ മീൻ പിടിക്കാൻ പോയപ്പോൾ അതിൽ പരാജയം അവർക്ക് സംഭവിച്ചപ്പോൾ കർത്താവ് അവരെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
Then he prepared breakfast for them.
മാത്രമല്ല അവർക്ക് പകൽ ഭക്ഷണം പ്രാതൽ അവർക്കായിട്ട് ഒരുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
Just think that, ladies, tomorrow your husbands are going to prepare the breakfast.
നാളെ സഹോദരിമാർ ഇങ്ങനെ കരുതുക, നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാതൽ ഒരുക്കുവാൻ പോകുന്നത്.
I don't think so.
അത് നടക്കുമെന്ന് ഞാൻ.
But Jesus did.
എന്നാൽ നമ്മുടെ കർത്താവ് ആ ശുശ്രൂഷ നിർവഹിച്ചിരുന്നു.
And then he ate fish with them.
അവരോട് കൂടെ ചേർന്ന് ഇപ്പോൾ പിടിച്ച മീനിന്റെ കൂടെ താൻ ഭക്ഷണം കഴിക്കുകയുണ്ടായി.
And they touched him.
അവർ തന്നെ സ്പർശിക്കുകയുണ്ടായി.
One lady held on to him so tightly, he said, let me go.
മാത്രമല്ല ഒരു സഹോദരി തന്നെ തന്റെ ആ ശരീരത്തെ കെട്ടിപ്പിടിക്കുകയുണ്ടായി. അപ്പോൾ താൻ പറഞ്ഞു, എന്നെ ഇപ്പോൾ സ്പർശിക്കരുത്.
So if Jesus in his resurrected body could be on this earth, we in the millennium with our resurrected bodies can be on the earth.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുനരുദ്ധാന ശരീരത്തോടുകൂടെ ഭൂമിയിൽ ആയിരുന്ന വണ്ണം തന്നെ നാമും പുനരുദ്ധാന ശരീരം പ്രാപിച്ച സഹസ്രാബ്ദ വാഴ്ചയിൽ നമുക്ക് ഈ ലോകത്തിൽ ആയിരിക്കാൻ സാധിക്കും.
In some way different, the angels may be serving during the millennium too. We don't know.
മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ദൂതന്മാരും സേവനം അനുഷ്ഠിക്കുന്നതായിരിക്കും, നാം അറിയുന്നില്ല എപ്രകാരം എന്ന്.
And that's why John is saying here, and Jesus is repeating here, it's important to know what's going to happen in the future.
അതുകൊണ്ട് തന്നെയാണ് യോഹന്നാനും നമ്മുടെ കർത്താവും ഏറ്റു പറയുന്നത് ഭാവി കാലത്തിൽ സഹസ്രാബ്ദ വാഴ്ചയിലൊക്കെയും നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നാം ഗ്രഹസ്ഥമാക്കണം എന്ന് പറയുകയുണ്ടായത്.
Because something else happens at the end of the millennium, doesn't it?
എന്നാൽ മറ്റൊരു സംഭവം സഹസ്രാബ്ദ വാഴ്ചയുടെ ഒടുക്കത്തിൽ നടക്കുവാൻ പോവുകയാണ്.
Satan is released.
അവിടെ സാത്താൻ തന്നെ വിട്ട് അവിടെ തന്റെ ബന്ധനത്തിൽ നിന്ന് താൻ വിട്ട് അയക്കപ്പെടുകയാണ്.
All those who were born during the millennium that have not been saved suddenly follow Satan.
സഹസ്രാബ്ദ വാഴ്ചയിൽ ജനിച്ചവരായും കർത്താവിനെ സ്വീകരിക്കാത്തവരും ആയ എല്ലാവരും ആ സാത്താനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
There's a great rebellion.
അവിടെ വലിയ ഒരു മത്സരം അവിടെ നടക്കുകയാണ്.
And there's one final judgment.
അന്തിമമായിട്ട് ഒരു ന്യായവിധി അവിടെ അരങ്ങേറുവാൻ പോവുകയാണ്.
The great white throne judgment.
അത് ആ മഹാ വെള്ളസിംഹാസനത്തിന്റെ അതായിട്ടുള്ള ന്യായവിധിയാണ്.
And all those who are outside of Christ from the very first person, probably Cain, until the last person born in the millennium without salvation, are cast into the lake of fire.
Cain മുതൽ സഹസ്രാബ്ദ വാഴ്ചയുടെ അന്തിമ ക്ഷണത്തിൽ ജനിക്കുന്ന വ്യക്തി, കർത്താവിനെ സ്വീകരിക്കാത്തവരും രക്ഷിക്കപ്പെടാത്തവരും ആയവർ ആ തീപ്പൊയ്കയിലേക്ക് എറിയപ്പെടുവാൻ പോകുന്ന ഒരു അവസരമാണ് ഉണ്ടാകുവാൻ പോകുന്നത്.
And so we have the warning in verse 11.
അതുകൊണ്ട് തന്നെ 11-ാം വാക്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുകയാണ്.
While we're still in the day of salvation.
നാം രക്ഷാ ദിവസത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ.
Let the one who does wrong still do wrong.
അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ.
And let the one who is filthy still be filthy.
അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ.
And let the one who is righteous still practice righteousness.
നീതിമാൻ ഇനിയും അനീതി ചെയ്യട്ടെ.
And let the one who is holy still keep himself holy.
വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ.
What does that mean?
അതെന്താണ് അർത്ഥമാക്കുന്നത്?
You see, there's the distinction between the two.
ഇത് രണ്ട് കൂട്ടരും തമ്മിൽ ഉള്ള വ്യത്യാസമാണ് എടുത്തു കാണിക്കുന്നത്.
And John is calling out, Jesus is calling out to us tonight, you still have the opportunity to choose.
ഇവിടെ അപ്പോസ്തലനായ യോഹന്നാനും കർത്താവും ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി നമ്മളോട് വിളിച്ചു പറയുന്നത് തിരഞ്ഞെടുക്കുവാൻ ഇനിയും ഒരു സന്ദർഭം ബാക്കി അവശേഷിക്കുകയാണ്.
But if you die and you pass on into eternity,
എന്നാൽ നിങ്ങൾ മരിച്ച് നിത്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി തീരുന്നുവെങ്കിൽ,
for all eternity, he who does wrong will continue doing wrong.
ആ നിത്യതയിൽ ആഗമനം അനീതി ചെയ്യുന്നവൻ അനീതിയിൽ തന്നെ തുടരുവാൻ ഇടയായി തീരും.
And he who is filthy will think filthy thoughts and do filthy things all of eternity.
അഴുക്കുള്ളവൻ ആ നിത്യതയിൽ ഒക്കെയും താൻ അഴുക്കുള്ളവനായി തന്നെ തുടരുവാൻ ഇടയായി തീരും.
But if you're a believer in Jesus Christ and your sins have been washed clean,
എന്നാൽ നിങ്ങൾ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ പാപങ്ങളൊക്കെ കഴുകപ്പെട്ടവനായി ഇരിക്കുന്നുവെങ്കിൽ,
then as a righteous person you will continue to practice righteousness for all of eternity.
നീതിമാൻ എന്ന നിലയിൽ നിത്യത മുഴുവനും നീതി ചെയ്യുവാൻ ഇടയായി തീരും.
And you who have been named holy because of the presence of the Holy Spirit in you will continue to be holy for all of eternity.
അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഏവരും നിത്യത മുഴുവനും അവർ വിശുദ്ധരായി തന്നെ തുടരും.
And at this point we have the third testimony.
ഈ ഒരു സന്ദർഭത്തിലാണ് മൂന്നാമത്തെ സാക്ഷ്യം നമുക്ക് കേൾപ്പാൻ ഇടയായിത്തീരുന്നത്.
Jesus breaks into the conversation again.
വീണ്ടും കർത്താവ് സംഭാഷണത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്ന് പറയുന്നത്.
And he says basically the same thing.
താൻ മുൻപേ പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെയാണ് പിന്നെയും ആവർത്തിക്കുന്നത്.
Come on John and angel, get it written down quickly because I am coming quickly.
താൻ ഒരുപക്ഷേ യോഹന്നാനോടും ദൂതനോടും പറയുന്നത് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുക, ഞാൻ ഇതാ വേഗത്തിൽ വരുന്നു.
And my reward is with me.
മാത്രമല്ല പ്രതിഫലം കൊടുക്കാൻ എന്റെ പക്കലുണ്ട്.
Aren't you looking forward to that reward?
ആ പ്രതിഫലം നിങ്ങൾ നോക്കി പാർക്കുന്നില്ലയോ?
But there's two kinds of rewards.
എന്നാൽ രണ്ട് വിധത്തിലുള്ള പ്രതിഫലങ്ങളാണ് ഇവിടെ ഉള്ളത്.
Look at it here in verse 12.
12-ാം വാക്യം ശ്രദ്ധിക്കുക.
To render to every man according to what he has done.
ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ.
If you're evil,
നിങ്ങൾ ദോഷം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ,
an unbeliever,
നിങ്ങൾ ഒരു അവിശ്വാസിയാണെങ്കിൽ,
your reward is an eternal swim in the lake of fire.
നിങ്ങളുടെ പ്രതിഫലം എന്നുള്ളത് ആ നിത്യത മുഴുവനും ആ തീയും ഗന്ധകവും ഉള്ള ആ തീപ്പൊയ്കയിലായിരിക്കും.
If you are holy by the holy work of salvation, you'll enjoy the holy presence of Christ for all eternity.
എന്നാൽ രക്ഷയുടെ ആ വിശുദ്ധ പ്രവൃത്തിയാൽ നിങ്ങൾ വിശുദ്ധ ആക്കപ്പെട്ടു എങ്കിൽ നിങ്ങൾ നിത്യത മുഴുവനും ആ രീതിയിൽ ദൈവസന്നിധിയിൽ സ്വർഗത്തിലായിരിക്കും.
And then Jesus shows how serious this is with his next declaration.
അടുത്ത വാചകം മുഖേനെ കർത്താവായ യേശുക്രിസ്തു ഇത് എത്ര വലിയ ഗൗരവമേറിയ കാര്യമാണ് എന്ന് താൻ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി.
He says it with three different phrases.
മൂന്ന് വ്യത്യസ്ത വാചകങ്ങൾ ഉപയോഗിച്ചാണ് താൻ അത് നമ്മളോട് പറഞ്ഞു തരുന്നത്.
I am eternal.
ഞാൻ നിത്യനാണ്.
So everything that I say has eternal value.
അതുകൊണ്ട് തന്നെ താൻ പറയുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിത്യമായ വില അല്ലെങ്കിൽ മൂല്യമുണ്ട്.
And everything you do and decide in relation to me has eternal consequences.
ആ മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അത് നിത്യമായ പരിണതഫലം ഉണ്ട് എന്ന് താൻ അവിടെ പറയുകയാണ്.
On the good side, verse 14, blessed are those who wash their robes that they may have the right to the tree of life and may enter the gates of the city.
പതിനാലാം വാക്യത്തിൽ അതിന്റെ ആ നല്ല വശങ്ങൾ പറയുകയാണ്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ.
Those are the righteous and the holy.
ഇവർ നീതിമാന്മാരും വിശുദ്ധന്മാരും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
But what about the wrongdoers and the filthy?
എന്നാൽ അവിടെ അശുദ്ധരും ദോഷം പ്രവർത്തിക്കുന്നവർക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്?
They're left outside.
അവർ വെളിയിൽ വിട്ടുവിടപ്പെടുകയാണ്. പെടുകയാണ്.
They're dogs.
അവർ നായ്ക്കളും,
sorcerers,
അശുദ്ധരക്കാർ,
immoral people,
ദുർനടപ്പുകാരും,
murderers,
കൊലപാതകന്മാരും,
idolaters, everyone who loves lying,
ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും ചെയ്യുന്നവർ.
Wow, I don't do some of those sins.
ഈ പട്ടികയിൽ ചിലതൊക്കെയും ഞാൻ ചെയ്യാറില്ല.
But I have been known to do some of the others.
എന്നാൽ മറ്റ് ചിലതൊക്കെയും ഞാൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു.
How do I know I'm holy?
ഞാൻ വിശുദ്ധനാണ് എന്ന് എനിക്ക് എങ്ങനെ ഉറപ്പുവരുത്തുവാൻ സാധിക്കും?
You see, that's the security of salvation.
അത് രക്ഷയുടെ ആ ഭദ്രതയാണ് കുറിക്കുന്നത്.
I don't make myself holy.
ഞാൻ സ്വമേധയാ എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയല്ല.
I've been declared holy by the work of Christ on my behalf.
എനിക്ക് പകരമായി കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ച ആ വേല നിമിത്തമാണ് ഞാൻ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്.
So Jesus interrupts again.
അപ്പോൾ വീണ്ടും നമ്മുടെ കർത്താവ് ഇടയിലേക്ക് വന്ന് പറയുന്നത്,
I Jesus have sent my angel to testify to you, John, these things.
യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കാൻ എന്റെ ദൂതനെ അയച്ചിരിക്കുകയാണ്.
And who is it for?
അത് ആർക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്?
The theologians?
അത് ദൈവ ശാസ്ത്ര പണ്ഡിതന്മാർക്കാണോ?
The MAS students?
MAS കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണോ?
Yes, but it's for all the church.
പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് സഭകൾക്ക്, എല്ലാ സഭകൾക്കും വേണ്ടിയാണ്.
If you look very closely,
വളരെ സ്പഷ്ടമായിട്ട് അത് ശ്രദ്ധിച്ചു നോക്കുമെങ്കിൽ,
it says Doha Brethren Assembly right there.
അതിന്റെ ഇടയിൽ ദോഹ ബ്രദർ അസംബ്ലി എന്നും കൂട്ടിച്ചേർത്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
It's all the churches.
എല്ലാ സഭകളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സഭയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്.
And Jesus says, I am the root and the offspring of David.
അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ ദാവീദിന്റെ വേരും വംശവും,
the bright morning star,
ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു.
I'm going to set up my kingdom and have the king, the throne of David for the Israelites there.
ഞാൻ എൻ്റെ രാജ്യം സ്ഥാപിതമാക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി അവിടെ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്യും.
But I'm also that bright and morning universal star for all mankind, Gentiles too.
അപ്പോൾ തന്നെ സാർവത്രികമായി താൻ എല്ലാ മാനവരാശിക്കും ഉദിക്കുന്നതായിട്ടുള്ള ശുഭ്രമായ ഉദയ നക്ഷത്രവും കൂടിയാണ്.
One is rooted in the earth and was the covenant promises to the people for the land.
Onna adu bhoomiyil aa vaagdathangalil adishtitham aayirikkunna janangalkku vendiyulla desham nalgi kodukkunnathayittulla vaagdathamaanu.
The other is the celestial visible blessing of the salvation for all mankind.
Mattede ennullathu ellavarkkum darshikkavunnathayittulla sarvamanavarashikkum swargiyamayitta orukkappettathayittulla raksha anniya paddathiyaanu.
And then very interestingly,
തുടർന്ന് വളരെ വളരെ ശ്രദ്ധാകരമായിട്ട് ശ്രദ്ധിക്കുവാൻ വകയുള്ളതായിട്ട്,
who speaks in verse 17?
പതിനേഴാം വാക്യത്തിൽ ആരാണ് സംസാരിക്കുന്നത്?
You don't see him speaking very often in scripture.
ഈ തിരുവെഴുത്തുകളിൽ വളരെ ധാരാളമായിട്ട് ഈ വ്യക്തി സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല.
But the spirit speaks.
ഇവിടെ ഇതാ ആത്മാവ് തന്നെ സംസാരിക്കുന്നു.
He gives testimony.
ആത്മാവ് തന്നെ സാക്ഷീകരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
And the spirit and the bride say, come.
വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു.
And let the one who hears say, come.
കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ.
And let the one who is thirsty come.
ദാഹിക്കുന്നവൻ വരട്ടെ.
Let the one who takes wishes to take the water of life without cost come.
ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ.
See, the spirit is of the God is the one who gives us the salvation that Christ procured for us.
നമുക്കായിട്ട് അവിടെ ഒരുക്കപ്പെട്ടതായിട്ടുള്ള ആ രക്ഷ പരിശുദ്ധാത്മാവ് ആണ് നമുക്ക് ദാനമായി നൽകി തരുന്നത് ക്രിസ്തുയേശുവിൽ കൂടെ.
Right here at the end of all the judgments, at the end of all the condemnation, still the spirit of God is crying out, come.
എല്ലാ ആ ന്യായവിധിക്ക് ശേഷവും എല്ലാ ദൈവത്തിന്റെ ആ കുറ്റം വിധി എല്ലാം കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ആത്മാവ് പറയുന്നത് വരിക.
And offers spiritual satisfaction for all mankind.
ഇവിടെ മാനവരാശിക്കെല്ലാം ആത്മീകമായിട്ടുള്ള സംതൃപ്തി ഏകിക്കൊണ്ടാണ് താൻ അവിടെ ആഹ്വാനം നൽകി കൊടുക്കുന്നത്.
Salvation if you're still in the filthy group.
നിങ്ങൾ അവിടെ ആ അഴുക്ക് ഉള്ള ആ കൂട്ടത്തിൽ ഇപ്പോഴും നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ.
More experience of the waters of life if you're already in the holy group, but you can enjoy more.
എന്നാൽ നിങ്ങൾ ആ ജീവജലം കുടിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എങ്കിൽ ഇപ്പോൾ ഇതാ അത് ധാരാളമായി കുടിക്കുവാനുള്ള അവസരം.
It's just like Jesus right at the last moment pleading with Judas not to betray him.
ഇവിടെ കർത്താവായ യേശുക്രിസ്തു ആ അന്തിമ ക്ഷണത്തിൽ പോലും യൂദാസിനോട് തന്നെ കാണിച്ചു കൊടുക്കരുതേ എന്ന് കേണപേക്ഷിക്കുന്ന ഒരു അവസ്ഥ.
Washing his feet and offering him restoration.
അവിടെ യൂദാസിന്റെയും കാലുകൾ കഴുകിക്കൊണ്ട് യഥാസ്ഥാനത്തിന് ഒരു അവസരം തനിക്ക് നൽകി കൊടുക്കുന്ന ആ ഒരു രംഗം.
Refuses and hardens his heart and leaves.
എന്നാൽ തന്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ആ അവസരങ്ങളൊക്കെ താൻ നിരസിച്ചുകൊണ്ട് താൻ യൂദാസ് കടന്നു പോവുകയുണ്ടായി.
And then one last warning here.
ഇവിടെ അന്തിമമായിട്ട് ഒരു മുന്നറിയിപ്പ് കൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
If you hear the testimony and words of this prophecy, verse 18,
പതിനെട്ടാം വാക്യം,
if you add to them,
ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കേൾക്കുന്ന ഏവനോടും
God will add plagues to you.
അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകൾ ദൈവം അവന് വരുത്തും.
Don't add to scripture.
തിരുവെഴുത്തുകളോട് കൂടെ ഒന്നും കൂട്ടിച്ചേർപ്പാൻ ഇടയാകരുത്.
Don't make it your own interpretation, in other words.
നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനം അതിന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഇടയായി തീരരുത്.
And in verse 19, it's the same thing, just in the negative, in the takeaway form. Don't take anything away from it.
പത്തൊമ്പതാം വാക്യത്തിൽ അതിന്റെ മറുവശം കൂടെ എടുത്തു പറയുകയാണ്, ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിലെ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും.
You won't lose your salvation.
നമ്മുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല.
Interpreting wrong the book of Revelation.
വെളിപ്പാടിന്റെ പുസ്തകം തെറ്റായി വ്യാഖ്യാനിക്കുന്ന നിമിത്തം നമ്മുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല.
But in some undisclosed way you will lose something of the joy of eating more from the tree of life.
എന്നാൽ നമുക്ക് ശരിയാമണം വെളിപ്പെട്ട് കിട്ടാത്ത ഒരു രീതിയിൽ അവിടെ സ്വർഗത്തിലെ ആസ്വാദനം നമുക്ക് കുറയുവാൻ ഇടയായിത്തീരും.
Maybe you'll only get the rotten mangoes and I'll get the good mangoes.
ഒരു പക്ഷേ എനിക്ക് നല്ല മാങ്ങകൾ ലഭിക്കാൻ ഇടയായിത്തീരും, നിങ്ങൾക്കൊക്കെ കേട് ഉള്ള ഫലമായിരിക്കും ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്.
We don't know all the details.
അതിന്റെ ആ വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല.
But the exhortation is clear.
എന്നാൽ ഉൽബോധനം ഇവിടെ വളരെ സ്പഷ്ടമാണ്.
Understand the prophecy.
നിങ്ങൾ ഈ പ്രവചനം നേരാവണ്ണം മനസ്സിലാക്കുക.
Believe the prophecy.
ആ പ്രവചന വാക്കുകളെ വിശ്വസിക്കുക.
Keep the prophecy.
അതിനെ പ്രമാണിക്കുക.
And live in accordance with the prophecy.
മാത്രമല്ല തിരുവെഴുത്തുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക.
Verse 20, he who testifies to these things says, yes, I am coming quickly.
ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു.
That's Jesus talking.
അത് കർത്താവായ യേശുക്രിസ്തു ആണ് സംസാരിക്കുന്നത്.
John responds, amen.
യോഹാൻ പ്രത്യുത്തരമായി ആമേൻ കർത്താവേ എന്ന് പറയുന്നു.
I've been here for 3 weeks.
ഇവിടെ 3 ആഴ്ച കാലം ഞാൻ ഇവിടെ ചെലവഴിക്കുകയുണ്ടായി.
And I've not heard one person say amen.
ആമേൻ എന്ന് ഒരു വ്യക്തി പോലും പറയുന്നതായിട്ട് കേൾപ്പാൻ ഇടയായി തീർന്നില്ല.
You're allowed to say amen when Jesus talks.
യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ ആമേൻ പറയുവാൻ നമുക്ക് അവിടെ അനുവദിച്ചിട്ടുണ്ട്. അനുവാദമുണ്ട്.
Come Lord Jesus.
കർത്താവായ യേശുവേ വരണമേ.
See, that's the last doctrine of scripture that's so important to know.
നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അവസാനത്തേതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഉപദേശമാണ് തിരുവെഴുത്തിന്റേത്.
We call it the imminency of the return of Jesus Christ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് അത് വളരെ ആസന്നം ആയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.
I am coming quickly, Jesus says.
കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു.
Yes, come quickly, John says.
അപ്പോൾ യോഹന്നൻ പറയുന്നു, ആമേൻ കർത്താവേ വരണമേ.
Now if we believe that,
അത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ,
it would change everything about your life.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ആകമൊത്തം അത് മാറ്റിമറിപ്പാൻ ഇടയായി തീരും.
It would change what you read.
നാം വായിക്കുന്ന ആ കാര്യങ്ങൾ അതിൽ വ്യതിയാനം സംഭവിക്കാൻ ഇടയായി തീരും.
And who you go with, who you hang out with.
നാം ആരോടൊക്കെയും ആ സൗഹാർദ്ദം പുലർത്തുന്നു അതിലും വ്യതിയാനം വരുവാൻ ഇടയായി തീരും.
you would be studying all the MIS courses possible.
മാത്രമല്ല നിങ്ങൾ MIS courses എല്ലാം പഠിക്കാൻ ഇടയായി തീരും.
You know the word of God better than you know your physics book.
നിങ്ങളുടെ സയൻസ് പുസ്തകങ്ങൾ പാഠങ്ങൾ അറിയുന്നേക്കാൾ നന്നായി വേദപുസ്തകം പഠിക്കാൻ ഇടയായി തീരും.
You would choose your entertainment a little more carefully.
മാത്രമല്ല നിങ്ങളുടെ വിനോദത്തിനായി തിരഞ്ഞെടുക്കുന്ന ആ കാര്യങ്ങൾ മാധ്യമങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായി തിരഞ്ഞെടുക്കും.
You may change the way you look at your finances.
നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വിധങ്ങൾ അതിന്റെ വീക്ഷണം അതിൽ വ്യതിയാനം സംഭവിക്കും.
As you're in the middle of that nice gossip session with your friends, maybe you would think, oh, the Lord could come right now.
നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചേർന്ന് ആ പരിശുദ്ധൂഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ ചിന്ത നിങ്ങളെ ഭരിക്കുമെങ്കിൽ ഇതാ കർത്താവ് വേഗത്തിൽ വരുന്നു എന്നുള്ളത്.
Or while you're here in the breaking of bread, worshiping the Lord together, that concept comes, wow, he could be coming right now, let me worship more.
നാം കർത്താവിനെ ആരാധിക്കുന്ന വേളയിൽ മേശയിൽ നിന്ന് പങ്കെടുക്കുന്ന വേളയിൽ ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ നമുക്ക് കൂടുതൽ ശുഷ്കാന്തിയോട് കൂടെ ആരാധിപ്പാൻ ഇടവരും.
The last doctrine in scripture.
ഈ തിരുവെഴുത്തിന്റെ അവസാനത്തേതായിട്ടുള്ള ഉപദേശ സത്യം.
Jesus said it.
യേശുക്രിസ്തു അത് ഉരുവിട്ടു.
I am coming quickly.
ഞാനിതാ വേഗം വരുന്നു.
John responded, yes, come Lord Jesus.
പ്രതിയുത്തരമായി യോഹനൻ പറയുന്നു, ആമേൻ കർത്താവേ വരേണമേ.
And just like we saw in Philippians, what's the last thing you need to keep going?
ഫിലിപ്പിയർക്കു ഉള്ള പഠനത്തോട് ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് തുടരുവാൻ ആവശ്യമായിട്ടുള്ള ആ കടകം എന്താണ്?
Grace.
കൃപ എന്നുള്ളതാണ്.
Grace to wait.
അവിടെ കാത്തിരിപ്പിനായിട്ടുള്ള കൃപ.
Grace to love.
അന്യോന്യം സ്നേഹിപ്പാനായിട്ടുള്ള കൃപ.
Grace to be consistent.
അവിടെ ആ അവിടെ സ്ഥിരതയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള കൃപ.
Grace to put up with people like me.
എന്നെ പോലുള്ള വ്യക്തികളെ സഹിപ്പാൻ വേണ്ടിയ കൃപ.
Grace to raise your children.
നിങ്ങളുടെ പൈതങ്ങളെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയ കൃപ.
Grace to make it through times of illness.
മാത്രമല്ല രോഗവേളയിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടുന്ന കൃപ.
Whatever the situation, grace is what you need.
സാഹചര്യങ്ങൾ എന്തുതന്നെ ആയിരുന്നാലും നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഘടകം എന്നുള്ളത് കൃപയാണ്.
Never forget the last words of Jesus in the whole of scripture.
ഈ തിരുവെഴുത്തിന്റെ ഏറ്റവും ഒടുക്കമായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാചകം ഒരിക്കലും നമുക്ക് മറന്നുകൂടാ.
Not just I am coming.
ഞാൻ വരുന്നു എന്നുള്ളത് മാത്രമല്ല.
But I'm coming quickly.
ഞാൻ വേഗത്തിൽ വരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്.
Maybe tonight.
ഒരുപക്ഷേ ഇന്ന് രാത്രി താൻ വരുമായിരിക്കും.
I am coming quickly.
ഞാൻ ഇതാ വേഗം വരുന്നു.
May the Lord be praised.
കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയായി തീരട്ടെ.